You're with SBS Radio.
ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് പലതരം അസുഖങ്ങളും വരാറുണ്ട്. ഇതിൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരിൽ ഏറെ കണ്ടുവരുന്ന തൈറോയിഡ് ഗ്ലാൻഡ് സംബന്ധമായ അസുഖങ്ങളെ കുറിച്ച് ന്യൂകാസിലെ ജോൺ ഹണ്ടറാസ് ആശുപത്രിയിൽ എൻഡോക്രിനോളജിസ്റ്റായ ഡോക്ടർ ക്രിസ് സംഖൂരിക്കൽ നമ്മളോട് വിശദീകരിക്കുന്നു. നമസ്കാരം ഡോക്ടർ ക്രിസ് ശങ്കുരിക്കൽ, എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം, താങ്ക്സ് ഫോർ ദി ഇൻവിറ്റേഷൻ.
നമ്മളിപ്പം തൈറോയിഡ് ഗ്ലാൻഡിനോട് സംബന്ധിച്ച അസുഖങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് തൈറോയിഡ് ഗ്ലാൻഡിനോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അസുഖങ്ങൾ?
സാധാരണ കണ്ടുവരുന്നത് മൂന്ന് തരം തൈറോയിഡ് ഡിസീസ് ആണ് നമ്മൾ സാധാരണ കാണുന്നത്. ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഓവർ ആക്ടിവിറ്റി. രണ്ട്, ഹൈപ്പോ തൈറോയിഡിസം, അതായത് അണ്ടർ ആക്ടിവിറ്റി ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. പിന്നെയുള്ളത് തൈറോയിഡ് നോഡ്യൂൾസ്. ഇന്ന് ഈ തരത്തിലുള്ള മൂന്ന് ഡിസീസസ് ആണ് സാധാരണ കണ്ടുവരുന്നത്.
ഓക്കെ, അപ്പൊ അതായത് തൈറോയിഡ് ഗ്ലാൻഡ് കൂടുതലായിട്ട് ആക്റ്റീവ് ആവുമ്പോഴും കുറവായിട്ട് ആക്റ്റീവ് ആവുമ്പോഴും പ്രശ്നങ്ങളുണ്ട് അല്ലേ? എന്താണ് ഇതിന്റെ സിംപ്റ്റംസ്? എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് ഇപ്പൊ നമുക്ക് സാധാരണ ഒരു അസുഖം വരുന്ന പോലെ അത്ര എളുപ്പം മനസ്സിലാകാവുന്ന ഒരു കാര്യമല്ലല്ലോ തൈറോയിഡ് ഗ്ലാൻഡിന്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിനോട് സംബന്ധിച്ച അസുഖങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സിംപ്റ്റംസ് ആയിട്ട് എന്ത് വരുമ്പോഴാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അവെയർ ആവേണ്ടത്?
അതെ, ഈ മൂന്ന് തരത്തിലുള്ള ഡിസീസിനും പലതരം സിംപ്റ്റംസ് ആണ് വരാം. ഇപ്പോ ആദ്യം പറഞ്ഞ ഹൈപ്പർ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ സാധാരണ സിംപ്റ്റംസ് വിശപ്പ് കൂടുക, ചെറിയൊരു വിറയൽ പോലെ ഉണ്ടാവുക, വെയിറ്റ് കുറയുക, പിന്നെ ഈ നെഞ്ചുരുപ്പ്, അതായത് പാൽപിറ്റേഷൻസ് പറയുക, അതായത് നമ്മുടെ നെഞ്ചുരുപ്പ് നമുക്ക് തന്നെ ഫീൽ ചെയ്യുക എന്നുള്ള സിംപ്റ്റംസ് ആണ് സാധാരണ ഹൈപ്പർ തൈറോയിഡിസിൽ കണ്ടുവരുന്നത്. ചിലപ്പോൾ വളരെ ചെറിയ രീതിയിൽ ഈ സിംപ്റ്റംസ് ഉണ്ടാവുള്ളൂ. ചെറിയ ആങ്സൈറ്റി എന്നുള്ള ഒരു സിംപ്റ്റംസ് മാത്രം ചിലപ്പോൾ കാണുന്നുള്ളൂ. അത് ഈ തൈറോയിഡ് ഹോർമോൺസിന്റെ ലെവൽ അനുസരിച്ചിരിക്കും ഈ സിംപ്റ്റംസിന്റെ സിവിയറിറ്റി. ഹൈപ്പോ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ നേരെ മറിച്ചായിരിക്കും, അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് കുറയും, അത് നമ്മളധികം ഫീൽ ചെയ്യില്ല, പക്ഷെ നമ്മുടെ പൾസ് റേറ്റ് കുറയും, നമ്മുടെ വിശപ്പ് കുറച്ച് കുറയും, വെയിറ്റ് കൂടും, ടയർനെസ് അനുഭവപ്പെടും എന്നുള്ള സിംപ്റ്റംസ് ആണ് സാധാരണ ഹൈപ്പോ തൈറോയിഡിസിൽ കണ്ടുവരുന്നത്. അപ്പൊ സാധാരണ ഈ തൈറോയിഡ് ഹോർമോൺ ആണ് നമ്മുടെ ബോഡിയുടെ പേസ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അപ്പൊ കൂടുതൽ തൈറോയിഡ് ഹോർമോൺ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി വല്ലാതെ സ്പീഡിൽ പോകുന്ന ഒരു എഫക്റ്റ് ആണ്. അതായത് ഹാർട്ട് ബീറ്റ് കൂടുന്നു, നമുക്ക് ആങ്സൈറ്റി കൂടുന്നു. അതേസമയം തൈറോയിഡ് ഹോർമോൺ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വല്ലാതെ സ്ലോ ഡൗൺ ചെയ്യുന്ന പോലെ. അതാണ് സാധാരണ കാണുന്ന സിംപ്റ്റംസ്. അതേസമയം തൈറോയിഡ് നോഡ്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിംപ്റ്റംസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ തൈറോയിഡ് നോഡ്യൂൾസ് കൂടുതൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസിന്റെ സിംപ്റ്റംസ് വരും.
ഓക്കെ, ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഇപ്പം ഹൈപ്പർ ആയിട്ട് ആ തൈറോയിഡ് ആക്ടിവിറ്റി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തൈറോയിഡ് ആക്ടിവിറ്റി കുറയുന്നത്? എന്താണ് അതിന്റെ കാരണങ്ങൾ?
അത് രണ്ടിനും രണ്ട് കാരണങ്ങളാണ്. അപ്പൊ ഹൈപ്പർ തൈറോയിഡിസം സാധാരണ കാണുന്നത് ഈ ബോഡിയിലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ തകരാറ് കാരണമാണ്. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം സാധാരണ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് അത് ഇറ്റ് ഗെറ്റ്സ് ഇറ്റ് റോങ് ആൻഡ് നമ്മുടെ ബോഡീനെ തന്നെ അറ്റാക്ക് ചെയ്യും. അപ്പോ തൈറോയിഡ് ഗ്ലാൻഡ് വളരെ കോമൺ ആയിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഓവർ ആക്റ്റീവ് ആകുന്നു. ഇതേപോലെ തന്നെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ അറ്റാക്ക് കാരണം തൈറോയിഡ് ഗ്ലാൻഡ് അണ്ടർആക്റ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോ ഇതാണ് ഏറ്റവും കോമണസ്റ്റ് കോസ് ഫോർ ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ അബ്നോർമാലിറ്റീസ്. പിന്നെ ഈ പറഞ്ഞ പോലെ തൈറോയിഡ് നോഡ്യൂൾസും ചില സമയത്ത് കൂടുതൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാം. പിന്നെ ഉള്ളൊരു കാരണം എന്ന് വെച്ചാൽ അയോഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും തൈറോയിഡ് ഹോർമോൺ ലെവലിന്റെ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ്
ഉണ്ട്. എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോർമലായിട്ട് ഇപ്പൊ അസോസിയേറ്റ് ചെയ്യുന്ന ക്യാൻസറിനോടാണ്. അപ്പൊ ക്യാൻസറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ തൈറോയിഡ് നോഡ്യൂൾസ് എന്ന് പറയുന്ന വാക്കിന്?
അതെ, സാധാരണ വളരെ അധികം ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ തൈറോയിഡ് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ അതിന്റെ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഒരു 5% തൈറോയ്ഡ് നോഡ്യൂൾസേ മാലിഗ്നന്റ് ആവാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയുള്ള 95% ബെനായനായിട്ടുള്ള നോഡ്യൂൾസ് ആണ്. നമ്മൾ അതിനെ കുറിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ തൈറോയ്ഡ് മാലിഗ്നൻസിയിൽ തന്നെ ഈ 5% ഫോളിക്കുലറും പാപ്പുലറും പാപ്പുലറി തൈറോയ്ഡ് ക്യാൻസർ എന്ന രണ്ട് തരം ക്യാൻസേഴ്സാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഈ രണ്ട് ക്യാൻസേഴ്സും തമ്മിൽ ബാക്കിയുള്ള ക്യാൻസേഴ്സ് ഇതുപോലെ ലങ് ക്യാൻസർ അല്ലെങ്കിൽ ബവൽ ക്യാൻസർ എന്നതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ റിസ്ക് കുറവുള്ള ക്യാൻസേഴ്സ് ആണ്. അപ്പോ സാധാരണ അതിന് പറയുന്നത് 10-year സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ ഒരു ക്യാൻസർ വന്നാൽ എത്ര ശതമാനം ആൾക്കാർ 10 കൊല്ലത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ളത് 10-year സർവൈവൽ റേറ്റ്. അത് അറൌണ്ട് 80-90% ആണ്. അപ്പോ ഈ ക്യാൻസർ ഉള്ളവർക്ക് തന്നെ, അപ്പോ ഈ ക്യാൻസർ ആണെങ്കിൽ തന്നെയും അത് റിലേറ്റീവ്ലി ഇൻഡോളന്റ് ക്യാൻസർ എന്ന് പറയും, അതായത് സ്ലോ ഗ്രോയിങ് ക്യാൻസർ ആണ്. അത് കാരണം ആൾക്കാർ മരിക്കൽ വളരെ കുറവാണ്.
ഓക്കെ, ഇപ്പൊ അങ്ങനെ പറയുമ്പോ തന്നെ പലപ്പോഴും ഇങ്ങനെ സ്ത്രീകളുടെ ഇടയ്ക്ക്, വളരെ യങ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്കുള്ള സ്ത്രീകളുടെ ഇടയ്ക്ക് തൈറോയ്ഡ് ക്യാൻസർ വന്നു, അവർ സർവൈവ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്രശ്നമില്ലാതെ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലുള്ള ആളുകളുടെ ഇടയ്ക്ക് തന്നെ. എന്തെങ്കിലും ഒരു കാരണമുണ്ടോ അങ്ങനെ വരുന്നതിന്?
ജനറ്റിക്സ് ഒരു കാരണമാണ്, പിന്നെ അതാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയാൻ. അല്ലാതെ ഒരു പ്രത്യേകിച്ച് തരം ജനറ്റിക്സിനും അല്ലാതെയുള്ള ഒരു റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ ഇവിടെ ഇല്ല, അത് ഈവൻ നാട്ടിൽ വരുന്നാലും അത്ര ഇല്ല. റേഡിയേഷൻ എന്തെങ്കിലും രീതിയിൽ അധികം എവിടെയെങ്കിലും വെച്ച് എക്സ്പോസ്ഡ്, അതിന് റേഡിയേഷനോട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് ക്യാൻസറിന് റിസ്ക് കൂടുതലാണ്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പണ്ട് റഷ്യയിൽ ഒരു ചെർണോബിൽ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ ഫാക്ടറിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ആ ഭാഗത്ത് കുറെ പേർക്ക് റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടായിരുന്നു, ആ ഭാഗത്ത് തൈറോയ്ഡ് ക്യാൻസർ കൂടുതലാണ്. അപ്പൊ അങ്ങനെ റേഡിയേഷൻ എക്സ്പോഷർ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടും തൈറോയ്ഡ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് ഒരു പ്രദേശത്ത് കൂടാം. അതല്ലാതെ നമ്മുടെ ഇപ്പോ ഓസ്ട്രേലിയയിൽ ഇവിടെയോ അതോ നാട്ടിൽ കേരളത്തിലോ അങ്ങനെ പ്രത്യേകിച്ചുള്ള റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് അറിയില്ല.
ഓക്കെ, ഏതെങ്കിലും പ്രത്യേക ഏജ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സ്ത്രീകളിലോ പുരുഷന്മാരിലോ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് തൈറോയിഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കാണാറുണ്ടോ?
സാധാരണ തൈറോയിഡ് ഡിസീസ്, അതായത് കൂടുതൽ കാണുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസ് ആണ്. ഈ പറഞ്ഞ പോലെ ഹൈപ്പറും ഹൈപ്പോ ആയിട്ട് വരാം. അതൊരു ഒരു 15 വയസ്സിനും 40 വയസ്സിനിടയിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് അതിൽ പലപ്പോഴും ഒരു ഫാമിലിയൽ പ്രീഡിസ്പൊസിഷൻ ഉണ്ട് അങ്ങനത്തെ ആ ഡിസീസിന്. ഈ പ്രായത്തിൽ തന്നെയാണ് കൂടുതൽ തൈറോയ്ഡ് നോഡ്യൂൾസും കാണുക. പിന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് ഡിസീസ് ഉള്ളവർക്കും കുറച്ച് തൈറോയ്ഡ് നോഡ്യൂൾസ് വരാം. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് മിക്കവാറും അതിലുള്ള എല്ലാം ബെനൈൻ നോഡ്യൂൾസ് ആയിരിക്കും. അപ്പൊ ഈ ഏജ് ഗ്രൂപ്പിലാണ് അത് കൂടുതൽ കണ്ടുവരുന്നത്.
ഓക്കെ, ഇനിയിപ്പം ഈ പ്രഗ്നൻസിയും അതുപോലെ തന്നെ തൈറോയ്ഡ് ഡിസീസസിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു കണക്ഷനെ കുറിച്ച് പലപ്പോഴും പലരും സംസാരിച്ചു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ തൈറോയിഡ് അസുഖങ്ങളുള്ള സ്ത്രീകൾ പ്രഗ്നൻസിയുടെ മുമ്പും അതുപോലെ ഗർഭിണികളാവുമ്പോഴും എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ച്?
അതെ, ആ സമയത്താണ് ഇതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. അപ്പോ ഓൾറെഡി തൈറോയിഡ് ഡിസീസ് ഉള്ള ഒരു സ്ത്രീ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തൈറോയിഡ് ഹോർമോണിന്റെ ലെവലുകൾ ആഡിക്വേറ്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലത്, അതായത് കൺസെപ്ഷൻ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ. സാധാരണ ഫീറ്റസ്, അതായത് ഭ്രൂണത്തിന് ആദ്യത്തെ ഒരു 3 മാസത്തോളം അമ്മയുടെ തൈറോയിഡ് ഹോർമോൺ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ അമ്മയ്ക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെന്ന് അല്ലെങ്കിൽ അണ്ടർ ആക്റ്റീവ് തൈറോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, തൈറോക്സിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസം എക്സ്ട്രാ തൈറോക്സിൻ ഇതിനു വേണ്ടി കഴിക്കണം, അതായത് ഫീറ്റസിന്റെ ഡിമാൻഡ്സും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രഗ്നൻസിയുടെ ഒരു നീളം തൈറോയിഡ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യേണ്ടതും ആവശ്യമുണ്ട്, അതായത് അധികം ഏറ്റവും അല്ലാതെ കൂടുകയോ അല്ലാതെ കുറയോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം വല്ലാത്ത വലിയ ഫ്ലക്ഷൻസ് വരികയാണെങ്കിൽ അത് പ്രഗ്നൻസിനെ ബാധിക്കും. ഞാനിപ്പോ പറഞ്ഞത് ഹൈപ്പോ തൈറോയിഡിസം തന്നെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പൊ ഹൈപ്പർ തൈറോയിഡിസം ചിലപ്പോൾ പ്രഗ്നൻസിയുടെ ആദ്യം തന്നെ വരാം. ഇതിനു മുമ്പ് തൈറോയിഡ് ഡിസീസ് ഇല്ലാത്തവർക്ക് തന്നെ ചിലപ്പോൾ തൈറോയിഡ് ഡിസീസ് പ്രഗ്നൻസിയിൽ സംഭവിക്കാവുന്നതാണ്. അത് പലതരത്തിലുണ്ടാവും. ചിലപ്പോൾ ആദ്യ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഉണ്ടാവുന്ന ചെറിയ തൈറോയിഡ് ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ സാധാരണ അത് പ്രഗ്നൻസി ഹോർമോൺ കൊണ്ടാണ്. അത് അധികം അതുകൊണ്ട് വലിയ പ്രോബ്ലംസ് വരാറില്ല. പക്ഷേ അത് അങ്ങനെ വരുവാണെങ്കിൽ ഒരു എൻഡോക്രിനോളജിസ്റ്റ് കാണേണ്ടതാണ്. അത് പ്രഗ്നൻസി കാരണമാണോ അതോ തൈറോയിഡിന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രഗ്നൻസി സമയത്ത് തൈറോയ്ഡ് ഡിസീസ് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ആവശ്യം.
ഓക്കെ, നമ്മൾ തൈറോയ്ഡ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ വളരെ ജനറിക് ആയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ചില വാക്കുകളുണ്ട്. ഇപ്പൊ ഗോയിറ്റർ, ഗ്രേവ്സ് ഡിസീസ്, ഹാഷിമോട്ടോസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കോമൺ ആണോ ഈ അസുഖങ്ങളെല്ലാം?
അതെ, അത് അതായത് ഈ ഹാഷിമോട്ടോസ് തൈറോയ്ഡ് ഡിസീസ് അതൊരു തരം ഓട്ടോഇമ്യൂൺ തൈറോയ്ഡ് ഡിസീസ് ആണ്. അപ്പൊ ഈ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ഇതുമാതിരിയെല്ലാം ഈ ഓട്ടോഇമ്യൂൺ തൈറോയ്ഡ് ഡിസീസിന്റെ അടിയിൽ വരും. അതിന്റെ ഒരു ഭാഗമാണ് ഹാഷിമോട്ടോസ് തൈറോയ്ഡ് ഡിസീസ്. സാധാരണ ഹാഷിമോട്ടോസ് തൈറോയ്ഡ് ഡിസീസിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് അണ്ടർ ആക്റ്റീവ് ആണ്. അതേസമയം ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് ഓട്ടോഇമ്യൂൺ തൈറോയ്ഡ് ഡിസീസ് തന്നെയാണ്, പക്ഷേ തൈറോയ്ഡ് ഗ്ലാൻഡ് ഓവർ ആക്റ്റീവ് ആയിരിക്കും ആ ഡിസീസ്. അപ്പൊ അതെല്ലാം ഈ ഓട്ടോമിയൻ തൈറോയ്ഡ് ഡിസീസിന്റെ ഓരോ മാനിഫെസ്റ്റേഷൻസ് ആണ്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് എന്നാണ് അർത്ഥം ഗോയിറ്റർ.
ഡോക്ടർ ക്രിസ് ആദ്യം പറഞ്ഞു ഇപ്പം ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്. ഇപ്പൊ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കുറയുന്നു, പിന്നെ നമ്മുടെ ആക്ടിവിറ്റിയിൽ ഉള്ള ഡിഫറൻസസ്, വെയിറ്റില്, വിശപ്പില്, ഇതൊക്കെ എന്താ പറയണേ പല ഇപ്പം സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി വരുമ്പോഴൊക്കെ വരുന്ന കുറെ ബോഡിയുടെ മാനിഫെസ്റ്റേഷൻസും ആണ്. നമ്മളെ ശരീരം അങ്ങനെ പ്രതികരിക്കാം. ഇപ്പൊ പനി വരുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു, പനി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു. അതുപോലെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ഒരു ജി പി അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകാൻ പറ്റുന്ന സിംറ്റംസ് അല്ല ഇതൊന്നും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ തൈറോയിഡ് ഡിസീസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതുണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാക്കാനായിട്ട്?
അത് അത് വളരെ ശരിയാണ്. അത് കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒരുമാതിരി എല്ലാ സിംറ്റംസും വളരെ നോൺ സ്പെസിഫിക് സിംറ്റംസ് എന്ന് പറയുന്നത്, അതായത് അത് തൈറോയിഡ് ഡിസീസിൽ മാത്രം കണ്ടുവരുന്ന സിംറ്റംസ് അല്ല. അപ്പോ ഇത് തൈറോയിഡ് ഡിസീസ് കൊണ്ടാണ് ഈ സിംറ്റംസ് എന്നുള്ളത് നമുക്ക് ആ സിംറ്റംസ് കൊണ്ട് മാത്രം മനസ്സിലാവില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ ഈ സിംറ്റംസ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഡിസീസ് കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതല്ലാതെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ തൈറോയിഡിന് ഒരു എൻലാർജ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ചെറിയൊരു ക്ലൂ ആയിരിക്കും ഇത് തൈറോയിഡ് ഡിസീസ് കൊണ്ടാവാം ഈ സിംറ്റംസ് വരുന്നതെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റും കൊണ്ടേ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ റെഗുലർ ബ്ലഡ് ചെക്ക് ആണോ ഇതിന് അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം?
റെഗുലർ ആയിട്ട് ബ്ലഡ് ടെസ്റ്റിന്റെ ആവശ്യമില്ല. ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് വരുവാണെങ്കിൽ ഒരു മെഡിക്കൽ റിവ്യൂ അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ ചെക്ക് ചെയ്ത് അതിന്റെ കൂടെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യും. പിന്നെ വേറൊരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഗതി, ഒരു തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എപ്പോഴും ചെറുതായിട്ട് ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ബോഡിയുടെ ഒരു ഫിസിയോളജിക്കൽ സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു ചേഞ്ച് ആണ്. ചിലപ്പോൾ തൈറോയിഡ് ഹോർമോണിന്റെ ലെവൽ കുറഞ്ഞും കൂടിയിരിക്കും. അതുകൊണ്ട് ഒരു ടെസ്റ്റിൽ അബ്നോർമൽ ആയതുകൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡിന് ഡിസീസ് ഉണ്ടാവണമെന്ന് അർത്ഥമില്ല. പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു തൈറോയിഡ് ഹോർമോൺ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെന്റും ആവശ്യം വരുന്നുള്ളൂ. പക്ഷെ അത് ബ്ലഡ് ടെസ്റ്റിൽ കൂടെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ സിംറ്റംസ് ഇപ്പൊ നമ്മളത് വന്ന് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ, നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക?
അതിന്റെ സിവിയറിറ്റി കാലം ചെല്ലുന്നതും കുറച്ച് കൂടും. ഹൈപ്പർ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് അത് പ്രോഗ്രസ് ചെയ്യുന്നുള്ളൂ, ചിലപ്പോൾ വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാം. സാധാരണ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്താൽ നമ്മൾ എങ്ങനെ വന്നാലും ഒരു മെഡിക്കൽ അറ്റൻഷൻ നമ്മൾ സീക്ക് ചെയ്തിരിക്കുന്നു കാരണം ആ സിംറ്റംസ് കാരണം. വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ആ സ്ലോ പ്രോഗ്രഷൻ കാരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഹൈപ്പർ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടാം, അത് ഒരു സിവിയർ ആയി കഴിഞ്ഞാൽ അതിന് ഹാർട്ടിന് കാർഡിയോമയോപ്പതി എന്നുള്ളൊരു ഹാർട്ടിന് ഒരു ഹാർട്ട് ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ബോൺസ്, അതായത് സ്കെലറ്റൻ ബോൺസ് തിന്നാവും, ഓസ്റ്റിയോപൊറോസിസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം. അതേസമയം ഹൈപ്പോ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഹാർട്ടിനെ അത് ബാധിക്കാം, വേറെ തരത്തിലുള്ളൊരു കാർഡിയോമയോപ്പതി ഉണ്ടാകാം, വെയിറ്റ് അല്ലാതെ കൂടും, പിന്നെ നമ്മുടെ ജനറൽ ഫങ്ഷനിങ് ചിന്തിക്കാനുള്ള കഴിവും ഒക്കെ എഫക്ട് ചെയ്യും ഹൈപ്പോ തൈറോയിഡിസില്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള സിംറ്റംസ് ആണ് കൂടുതൽ സിവിയർ ആവുക നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ഇത് പീരിയഡ്സിനെയും ആർത്തവത്തിനെയും ബാധിക്കാം.
ഓക്കെ, അപ്പൊ അതായത് ആ ഒരു സിസ്റ്റമില് ആ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനിലേക്ക് നിന്നോളണം എന്നില്ല, മറ്റു പല ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും അത് ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ?
അതെ, കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലിനും എല്ലാ കോശത്തിനും തൈറോയിഡ് ഹോർമോണിന്റെ ആവശ്യമുണ്ട്. അപ്പൊ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിലെ എല്ലാ സെല്ലിനെ അത് ബാധിക്കാം. അതുപോലെ കൂടിക്കഴിഞ്ഞാലും അത് ബാധിക്കും.
ഓക്കെ, ഇനി തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് എങ്ങനെയാ നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാൻ പറ്റുക?
അങ്ങനെ ഒരു പ്രിവെന്റേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒന്ന് തൈറോയ്ഡ് ഡിസീസിന് ഇല്ല. ആകെ ചെയ്യാൻ പറ്റുന്ന അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതിന് സാധാരണ ഒരു നോർമൽ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയഡിൻ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് കുറവാണ്. പിന്നെ അതിന് പിന്നെയും കുറച്ച് ചാൻസ് ഉള്ളത് ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, സാധാരണ കടലിന്റെ അടുത്ത് കോസ്റ്റൽ ഏരിയാസിൽ താമസിക്കുന്നവർക്ക് സാധാരണ അയഡിൻ ഡെഫിഷ്യൻസി വരാൻ വളരെ സാധ്യത കുറവാണ്. 200-300 കിലോമീറ്റർ കോസ്റ്റിന് ഉള്ളിലേക്ക് നീങ്ങി താമസിക്കുന്നവർക്കായിരിക്കും ചെറിയൊരു ചാൻസ്. പക്ഷെ ഇപ്പോൾ പല ഇപ്പൊ സോൾട്ടിലായാലും ബ്രെഡിലായാലും എല്ലാം അയഡിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ആ അയഡിൻ ഡെഫിഷ്യൻസി പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയ്ഡ് ഡിസീസ് അതുകൊണ്ട് വരാനുള്ള ചാൻസ് കുറവാണ്. ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അത് കൂടുതൽ ജീൻസ്, നമ്മുടെ ജനറ്റിക് മേക്കപ്പ് അനുസരിച്ചിരിക്കും. പിന്നെ കുറച്ച് എൻവയറമെന്റൽ ട്രിഗേഴ്സും ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ.
ഓക്കെ, അപ്പൊ താങ്ക് യു ഡോക്ടർ ക്രിസ് ഇത്രയും വിവരങ്ങൾ നമുക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്തതിന്. താങ്ക് യു സോ മച്ച്.
ഓൾവേസ് മൈ പ്ലെഷർ. sbs.com.au